Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Dhoomam Dilogatalati Jera Anuradam. അതിനങ്ങനെ കഴിയും, അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചാൽ നശിച്ചു പോകും. പക്ഷെ അതിന്റെ പിന്നിലൊരു ചൈതന്യ വിശേഷമുണ്ട്, അത് എത്തിച്ചേരും. ഈ ചെയ്യുന്നവൻ അവൻ്റെ ഒരു ചൈതന്യ വിശേഷമുണ്ട്, കർത്താവായും ഭോക്താവായും ഇരിക്കുന്ന ചൈതന്യ വിശേഷം. അതിന് ഈ ആദിദൈവിക ഭാവങ്ങളുമായിട്ട് എല്ലാം ബന്ധമുണ്ടാകുന്നു. അതുകൊണ്ട് പറയും, ആ ജീവനെ ആനയിച്ചു കൊണ്ടുപോകുന്നു, ദേവതന്മാർ വന്ന് ആനയിച്ചു കൊണ്ടുപോകുന്നു, ആ ലോകത്തിലെത്തിക്കുന്നു എന്ന് പറയും. അത് ഈ സമഷ്ടിയും വ്യഷ്ടിയുമായിട്ടുള്ള ബന്ധം കേവലം ഭൗതികമല്ല, അതാണ് ഇവിടെ പറയുന്നത്. ആദിത്യൻ ചക്ഷു, ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്കറിയാം വ്യക്തമായിട്ട്. ആദിത്യനും ചക്ഷും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണിന് പ്രകാശമാണ്, ആദിത്യനും പ്രകാശം, രണ്ടും കൂടി ചേർന്ന് വസ്തുക്കളെ വിഷയമാക്കുന്നു. ഇത് ഭൗതികം. പക്ഷെ അതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്താണ്? ചക്ഷുസിൽ ഒരു ദേവതയുണ്ട്, ആദിത്യനിൽ ഒരു ദേവതയുണ്ട്, ഇതിലുണ്ട് തമ്മിലുള്ള ബന്ധം. ഇത് പല ഭാഗത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആധ്യാത്മിക ദേവതാശക്തിയും ആദിദൈവികമായ ശക്തിയും തമ്മിലുള്ള ബന്ധം കൊണ്ട് ജീവന് ഉത്കർഷം ഉണ്ടാകുന്നു. ജീവൻ ഊർധ്വ ലോകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതിന് എവിടേക്ക് പോകും? ഒന്നുകിൽ ദക്ഷിണായന മാർഗത്തിലൂടെ എത്തുന്ന ചന്ദ്രലോകത്തിൽ, അല്ലെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന സത്യലോകത്തിൽ, അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലെത്തിച്ച്. അതിന് ഭാവനയാണ് അത് നിർണയിക്കുന്നത്. ഭാവന എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഭാവത്തെ ദൃഢപ്പെടുത്തുന്നു. ആദിദൈവികമായ ഭാവങ്ങൾ എപ്പോഴും ഉണ്ട് പ്രപഞ്ചത്തിൽ, സൂര്യനും ചന്ദ്രനും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ജീവൻ അതിനുള്ള യോഗ്യത വേണം. ആദി ആധ്യാത്മികമായ ഭാവങ്ങൾക്ക് അതിനുള്ള യോഗ്യത വേണം. ആധ്യാത്മികമായ ഭാവങ്ങൾ ഉണരുന്നത് എങ്ങനെ? ഈ ഭാവനയിലൂടെ. ഇത് തന്നെയാണ് എല്ലാ ഉപാസനകളുടെയും എല്ലാ ധ്യാനത്തിൻ്റെയും ഭാവനകളുടെയും എല്ലാം താത്വികമായ വശം. കുടുംബക്ഷിക്കാരും വിശദീകരിച്ചു. ഇവിടെ അഗ്നിഹോത്രത്തിൽ ഇത്തരമൊരു ഭാവനയിലൂടെ ആ ജീവന്റെ ആധ്യാത്മികമായ ഭാവങ്ങളെ ഉണർത്തുകയാണ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ സഹായത്തോടുകൂടി ജീവന് ആദിദൈവിക ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ആണെങ്കിലോ ജീവൻ അത്തരത്തിലുള്ള ഊർധ്വഗതി ഉണ്ടാകുന്നില്ല, വീണ്ടും സംസാരത്തിലേക്ക് തന്നെ പറ്റുന്നു. ഭാവനയില്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്ന ഉണർവ് കുറവായിരിക്കും. ഭാവനയാണ് ഉണർത്തുന്നത്. അതുകൊണ്ട് ഈ അഗ്നിഹോത്ര ഭാവന സർവത്ര, ഇവിടെ വൃഷ്ടിയിലും സമഷ്ടിയിലും സർവത്തിനും അഗ്നിഹോത്ര ഭാവന. അഗ്നിഹോത്രം എന്ന് പറയുന്നത് കേവലം വിറക് ജ്വലിപ്പിച്ചതിന് ഹവിസിനർപ്പിക്കുന്നതല്ല. ഈ പ്രപഞ്ചം മൊത്തത്തിലൊരു അഗ്നിഹോത്രമാണ്. അത് മാത്രമല്ല, ഈ ജീവിതം തന്നെ ഒരു അഗ്നിഹോത്രമാണ്. അങ്ങനെയുള്ള പ്രപഞ്ചം, ജീവന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ്. ഈശ്വരന്റെ സർവപ്രവൃത്തികളും അഗ്നിഹോത്രമാണ്. സർവത്ര അഗ്നിഹോത്ര ഭാവന. അപ്പൊ ആ ഭാവന അങ്ങനെ വ്യാപകമാകുമ്പോഴാണ് ജീവന് വ്യാപകമായ ഈ പ്രപഞ്ചശക്തികളോട് ബന്ധമുണ്ടാകുന്നത്, അങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്. ഇത് സർവത്രയുണ്ട്. ഗീതയിൽ പറയും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹഗ, ഭാഷകാലം പറഞ്ഞത് അഗ്നിഹോത്ര ഭാവനയാണ്. അത് വേറെ തരത്ത് കുറച്ചുകൂടി തത്വനിഷ്ഠമായ ഭാവന. ഇവിടെ അങ്ങനെയല്ല, ഇത് കർമ്മനിഷ്ഠമാണ്, കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നിപ്പോ അഗ്നിഹോത്രമൊക്കെ പ്രചരിപ്പിക്കുന്നവര് ഇത്തരം ഭാവനകൾ അതിനോടൊപ്പം അത് പ്രചരിപ്പിക്കുന്നുണ്ടോ? ഉണ്ടാവും എന്ന് തോന്നുന്നു. ഒരു കേവലം വിറക് കത്തിച്ച് അതിലെന്തെങ്കിലും ഹവിസർപ്പിച്ചാൽ അത് അഗ്നിഹോത്രമായി നമ്മൾ പഠിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് ഭൗതികമായ ഫലങ്ങളുണ്ട്. അതിന് മാത്രമാണ് ചില ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാകും, പ്രമോഷൻ കിട്ടും, പരീക്ഷ പാസ്സാവും, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. ആത്യന്തികമായിട്ട് സംസാരത്തിനെ ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ഈ കേവലമായ കർമ്മങ്ങൾ അത് കേവല സംസാരത്തിന് ഉപകരിക്കൂ. അത് കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഭാവനയെ അതിനോടുകൂടി ചേർക്കുക. അപ്പൊ അത് ആധ്യാത്മികമായ ഉത്കർഷത്തിന് സഹായിക്കും. ഇതിന് ഇത്തരം ചെയ്തവരാണ് ഉപാസന അനുഷ്ഠിച്ചവർ, പൂർവ്വജന്മത്തിൽ ഉപാസന ചെയ്തവരെന്ന് പറയും. അവർക്കിതിന്റെ ആ ജീവൻ അതിൻ്റെതായ ഉത്കർഷം ഉണ്ടാകുന്നു. അതിലൂടെ പ്രവാഹനൻ ഗൗതമൻ ഉപദേശിക്കുന്ന പഞ്ചാഗ്നി വിദ്യ, അഞ്ചഗ്നികളുള്ള ഉപാസന. അഗ്നിഹോത്രത്തിൽ മുമ്പിൽ ഒരു അഗ്നിയാണ് ആഹവനീയാഗ്നി. ഇവിടെ അങ്ങനെയുള്ള അഞ്ച് അഗ്നികളുണ്ട്, അഞ്ച് സമിത്വം, അഞ്ച് ആഹൂതികളുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചാഗ്നി വിദ്യ എന്ന് വെച്ചാൽ ഉപാസന, പഞ്ചാഗ്നികളിലുള്ള ഉപാസന, മറ്റു ഒറ്റ അഗ്നിയിലുള്ള കർമ്മം. ഇവിടെ അഞ്ചഗ്നിയുള്ള ഉപാസന. ഇവിടെ അഞ്ചഗ്നികൾ എന്താണ് എന്ന് പറയുന്നത്? ദ്വിലോകം. സർവത്ര ലോകങ്ങളെന്ന് പറയുന്നുണ്ട്, അതിന്റെ ദേവതകളെ എടുക്കുന്നു, ചൈതന്യത്തെ എടുക്കുന്നു, പർജന്യം, പർജന്യ ദേവതയെ എടുക്കുന്നു, വൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ദേവത, പൃഥിവി. അവിടെയും കേവല സ്ഥൂലമായ പൃഥിവിയല്ല, അതുകൊണ്ട് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കേവല ശരീരമാണ്. കേവല ശരീരം ഒരിക്കലും പുരുഷനാകത്തില്ലല്ലോ. യോഷി സ്ത്രീ. ഈ അഗ്നിഭാവന, ഈ അഗ്നിഭാവന പലതരത്തിലാണ്. ഒന്നങ്ങനെ ഭാവന ചെയ്യുന്നു, ഈ ഭാവനയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ജീവന്റെ ഗതി. ദ്വിലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക്, പർജന്യത്തിൽ നിന്ന് പൃഥ്വിയിലേക്ക്, പൃഥ്വിയിൽ നിന്ന് പുരുഷനിലേക്ക്, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക്, സ്ത്രീയിൽ നിന്ന് ഗർഭമായി തിരിച്ച് വീണ്ടും ജന്മം, ജീവനായി തിരിച്ചു വരും. അതാണ് ജീവന്റെ ഗതി. ആ ഗതിക്കനുസരിച്ചാണ് ഭാവന. അത് അടുത്ത് പറയുന്നു. ദ്വിലോകത്തിൽ വരുന്നു, അത് ചന്ദ്രലോകത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ ദ്വിലോകത്തിൽ വരുന്നു. അതെങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നത്? ഇവിടെ പറയുന്ന സമവായിക്കുക, ഈ കർമ്മത്തിന്റെ അതോടൊപ്പമുള്ള ഭാവന, ഈ ഭാവനയുടെ ഫലമായി അതിസൂക്ഷ്മഭൂതം. ഈ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സ്, പ്രാണൻ, ഇതെല്ലാം സൂക്ഷ്മഭൂതങ്ങളാണ്. ഇന്ന് ആധ്യാത്മികമായ ഭാവം എന്ന് പറയുന്നു. അപ്പോൾ ജീവൻ ആ ആധ്യാത്മിക ഭാവത്തെ ആശ്രയിച്ച് അതിലോകത്തിൽ വരുന്നു. പോകുന്ന വഴി പറയും, തിരിച്ചു വരുന്ന വഴിയും പറയും. കർമ്മഫലമാണ്, കർമ്മ ഉപാസനയുടെ ഫലമാണ്. അവിടെ നിന്നത് പർജന്യ ദേവതയുടെ സഹായത്തോടുകൂടി ഭൗതികമായ വൃഷ്ടിയല്ല. അപ്പോൾ ജലത്തിലൂടെ ജീവൻ ഭൂമിയിൽ വരുന്നു എന്ന് പറയും സാധന സ്ഥൂലമായിട്ട്. അത് ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ളു, ശരിയായ അർത്ഥത്തിലല്ല. ഈ ഭൂമിയിൽ ജീവൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു, നടക്കുന്നു, കാറി സഞ്ചരിക്കുന്നു, പ്ലെയിനിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കേവലം ബാഹ്യമായ ഭൗതികമായ ഈ ഉപാധി ശരീരം ചലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജീവൻ അങ്ങനെയാണോ സഞ്ചരിക്കുന്നത്? ജീവൻ എന്ന് പറയുന്ന ആധ്യാത്മിക ഭാവമാണ്, അത് ഭൂമിയിൽ അത് സഞ്ചരിക്കുന്നത്. അതുപോലെയാണ് വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നത്. ജീവൻ എന്ത് ചെയ്യുന്നു? അതിന്റെ ആധ്യാത്മിക ഭാവത്തിൽ പ്രാണൻ, മനസ്സ് തുടങ്ങിയവയുടെ ആ മാധ്യമത്തിൽ ആണ് അതിന്റെ ഗമനാകുന്നത്. പക്ഷെ ബാഹ്യമായി നമ്മൾ ഈ സ്ഥൂല ശരീരം കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. സ്ഥൂല ശരീരം സഞ്ചരിക്കുന്നത് ഈ ഭൗതികമായ പിണ്ഡമാണ്, അതിന്റെ ചലനമാണ്, അത് ജീവന്റെ ചലനമുണ്ട്. ജീവന്റെ ഗതി എന്ന് പറയുന്ന ഇവിടെ അത് ആധ്യാത്മികമാണ്, ഇതല്ല. അതുപോലെ വൃഷ്ടിയിലൂടെ വരുന്നു എന്ന് പറയുന്നു, മഴയിലൂടെ ജീവൻ വരുന്നില്ല. അവിടെ പറയുന്നു പർജന്യ ദേവത, ആ ദേവതാഭാവത്തിൽ ദേവതയോട് ചേർന്ന് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധസ്ഥാപിച്ചു എന്ന് പറയുന്നു. ഈ ആധ്യാത്മിക ഭാവം ആ ആദിദൈവിക ഭാവവുമായിട്ട് ചേർന്ന് ആ ജീവന്റെ ഗതിയിൽ അത് ഭൂലോകത്തിലെത്തിച്ചേരും. ഈ ഭൂലോകത്തിൽ വന്ന ഇവിടെയും എല്ലാം ഉണ്ട് ആദിദൈവിക ഭാവം, അതിനോട് ചേർന്ന് അതിന് സഹായത്തോടുകൂടി അന്നത്തിലൂടെ പുരുഷനിൽ കിടന്ന്, രേതസ്സിലൂടെ സ്ത്രീയിൽ കിടന്ന് ശിശുവാകും, വീണ്ടും ജന്മം വരുന്നു. ഇതിന് കാരണമായിരിക്കുന്നതാണ് ഈ അഗ്നിഹോത്ര കർമ്മവും അതിനോട് വരുന്ന ഭാവനയും. എല്ലാ ജീവന്മാർക്കും ഇത് സംഭവിക്കുന്നില്ല. ആർക്കൊക്കെ ഇത് സംഭവിക്കും, ആർക്കൊക്കെ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഭാഷകാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഭാഷത്തിലല്ലാതെ ഇത് വിഷയം തന്നെ ബൃഹദാരണ്യത്തിലും വരുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്ന ഇതാണ്, ഇതാണ് കർമ്മത്തെക്കാൾ മുഖ്യമാണ് ഭാവന. ഇപ്പൊ കേവലമായ കർമ്മം അത് അനുഷ്ഠിക്കാം, പക്ഷെ അത് ഉത്തമമല്ല. ഉത്തമം ഭാവനയോട് കൂടി ചേർന്നതാണ്. അഗ്നിഹോത്ര ഭാവന, ഉപാസനാ ഭാവങ്ങളെ പൊതുവെ വേദത്തിൽ വരുന്ന ഉപാസനാ ഭാവങ്ങളെല്ലാം ഭാവനാത്മകമാണ്. ഭാവന എന്ന് പറയുന്നതാണ് സാഹിത്യം. അതുകൊണ്ട് ഇവിടെയൊക്കെ അതിൻ്റെ മന്ത്രങ്ങൾക്ക് ഉള്ള ഭംഗി എന്ന് പറയുന്നു, അതിൻ്റെ സാഹിത്യമേന്മ, അതും വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് അഭാവന എന്ന് പറയുന്നു, എന്താണ് അതിലോകമാണ് അഗ്നി, ആദിത്യനാണ് അവിടെ സമിത്വം, പരസ്പരം ബന്ധമുണ്ടല്ലോ. വിറകിൽ അഗ്നി ജ്വലിക്കുന്നു, ദ്വിലോകത്തിൽ ആദിത്യം ജ്വലിക്കുന്നു, രശ്മയോ ധൂമ, അഗ്നി ഉള്ളിടത്ത് അവിടെ ധൂമവും വരുന്നു. അതുപോലെ സൂര്യന്റെ രശ്മികളാണ് ഇവിടെ ധൂമ, അതിനോട് ചേർന്ന് കാണുന്നത്. ഹരാർച്ചി ദീപമുള്ളിടത്ത് അതിന്റെ ജ്വാലകൾ ഉണ്ടാവും, ഈ പകലാണ് അതിന്റെ ജ്വാലകൾ. ചന്ദ്രമ അങ്കാരഹ, ചന്ദ്രനാണ് ഈ കനൽ. എന്തുകൊണ്ട്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ പ്രകടമാകുന്നു, അഗ്നിയിലെ ജ്വാലകളെല്ലാം അവസാനിക്കുമ്പോൾ അവിടെ കനലിനെ പ്രകടമാകുന്നു. അങ്ങനെയാണ് ആ ഭാവന പരസ്പരം ബന്ധപ്പെടുത്തി. നക്ഷത്രമാണ് വിസ്ഫുലിംഗാഹ, നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഒരു ഭാഗത്തല്ല, അത് ചിന്നിച്ചതറിയാണ് ആകാശത്ത് നക്ഷത്രം. അതുപോലെ അഗ്നിയിൽ നിന്ന് ചെതറിപ്പോകുന്നതാണ് വിസ്ഫുലിംഗങ്ങൾ, തീപ്പൊരികൾ. അപ്പോ അവിടെ വസ്തുനിഷ്ഠമായ അഗ്നിഹോത്രവും ഭാവനയും തമ്മിലുള്ള ബന്ധം അവിടെ വളരെ മനോഹരമായി യോജിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അഗ്നിഭാവൻ, അഗ്നിയായ മാത്രം പോരല്ലോ, തസ്മിൻ ഏതസ്മിൻ അഗ്നി ദേവ ശ്രദ്ധാം ജുഹൃതി, അതിൽ ദേവന്മാർ ശ്രദ്ധയെ ഹോമിക്കുന്നു. ദേവന്മാർ യജമാന പുരാണ അധ്യാത്മം അഗ്നിയാതിരൂപ അതിദൈവതം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള അധ്യാത്മവും മറ്റൊന്ന് അതിദൈവതം. ദേവന്മാരെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള അധ്യാത്മദേവന്മാരും അതിദൈവത്വം. അധ്യാത്മദേവന്മാരെന്താണ്? പ്രാണൻ, പ്രാണാഹ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെല്ലാം. അതാ കർത്താവിൻ്റെ, യജമാനന്റെ, ചെയ്യുന്നവന്റെ അധ്യാത്മഭാവങ്ങൾ. അഗ്നിയാതിരൂപ അതിദൈവതം, അഗ്നി ആദിത്യം തുടങ്ങിയ ആ സമഷ്ടിഭാവങ്ങൾ. അഗ്നി എന്ന് പറയുന്നത് വ്യാപകമാണ്, സമഷ്ടിയാണ്. അതിൽ വരുന്നതാണ് അതിദൈവത ഭാവങ്ങൾ, ദേവതാഭാവങ്ങൾ. സമഷ്ടിയിൽ വരുന്നതെല്ലാം ദേവതാഭാവം, വ്യഷ്ടിയിൽ വരുന്നതെല്ലാം ജീവഭാവം. ഇതിന്റെ ബന്ധമാണ് സ്ഥാപിക്കുന്നത് യജമാനൻ ഈ അഗ്നിഹോത്രത്തിലൂടെ. ശ്രദ്ധ അഗ്നിഹോത്ര ആഹൂതി പരിണാമ അവസ്ഥാരൂപ സൂക്ഷ്മ ആപഹ ആണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അഗ്നിഹോത്ര ആഹൂതി സമർപ്പിക്കുമ്പോൾ, പയസ്സും മറ്റും അവിടെ സമർപ്പിക്കുമ്പോൾ അതിലൊരു പരിണാമം സംഭവിക്കുന്നു. ആ പരിണാമത്തിന് സാധാരണ ഒരു വസ്തു അഗ്നിയിൽ ദഹിച്ച് ഭസ്മമാകുന്നത് പോലെയുള്ള പരിണാമം ഉണ്ടാകും. ഇത് ആ കർമ്മത്തിൽ യജമാനന്റെ ശ്രദ്ധ കൂടിത്തരുന്നുണ്ട്. ശ്രദ്ധയും അതുപോലെയുള്ള ഭാവനകളും ഒരു കർമ്മത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അതിനോട് കൂടി ചേരുന്നു. അപ്പോൾ അത് സാധാരണ പരിണാമമല്ല, അത് സൂക്ഷ്മ പരിണാമമാണ്. ശ്രദ്ധ തുടങ്ങിയ എത്രയോ ഗുണങ്ങൾ അതിൽ വരണം. കർത്തൃത്വ ബോധപൂർവമായി ഭാവനകളെല്ലാം വരണം. അങ്ങനെ വരുമ്പോൾ അതിലൂടെ പറയും സൂക്ഷ്മ, സൂക്ഷ്മ പരിണാമം എന്ന് പറയും. അതങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പറയുന്നു സൂക്ഷ്മ പരിണാമം. മീമാംസകർ പറയും അദൃഷ്ടം, അദൃഷ്ടം എന്നാണ് അവർ പറയുന്നത്. അഗ്നിഹോത്രത്തിൽ നിന്ന് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥൂല ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുന്നത് സൂക്ഷ്മ പരിണാമമാണ്. എന്തുകൊണ്ടത് ഫലം കൊടുക്കുന്നുണ്ട്? ഈ തത്വം തന്നെയാണ് നമ്മൾ സാധാരണ ഭവനവും മറ്റും ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഭൗതികമായി ചിന്തിച്ചോ ബുദ്ധിയുണ്ടോ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്തോ സംഭവിക്കുന്നതുകൊണ്ട് ഫലം കൊണ്ട് ഊഹിക്കും. അതിന് ഫലമുണ്ടാകും. ഫലം വേണമെങ്കിൽ അതിന് കാരണം വേണം. കാരണം നമുക്ക് ബുദ്ധിക്ക് പിടികിട്ടാത്തതുകൊണ്ട് മീമാംസകർ പറഞ്ഞ അദൃഷ്ടമാണ്, ഭാഷകാരൻ പറഞ്ഞ സൂക്ഷ്മ പരിണാമമാണ്, ശ്രദ്ധാഭാവിത ശ്രദ്ധയവന് കാരണമാണ്. യജമാനന് ചെയ്യുന്നവന് അതിന് ശ്രദ്ധയില്ലെങ്കിൽ ഈ പരിണാമമൊന്നും സംഭവിക്കത്തില്ല. ഗണപതി ഹോമം നടക്കുന്നു, ചെയ്യുന്നവനതിന് വിശ്വാസമില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല. ചെയ്യുന്നവൻ നിരന്തരം ചെയ്യുമ്പോൾ ചെയ്യുന്നവന് ഇതിനുള്ള ശ്രദ്ധ കുറയും. ചെയ്യുന്നവന് ശ്രദ്ധ ദക്ഷിണയിൽ മാത്രമാണ്. എന്താ കിട്ടുന്നത് ചെയ്തു കഴിഞ്ഞാൽ? അതിന് വരുമ്പോൾ ഇതിന് ശ്രദ്ധ കുറയും, ഫലമില്ലാതെയാവും. ശ്രദ്ധയുള്ളവരാണ് ചെയ്യുന്നതെങ്കിലോ ശ്രദ്ധാഭാവിത അവന് ചെയ്യുന്നവന് ഫലമുണ്ടാകും, യജമാനന് ഫലമുണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തസ്യ ആഹൂദേഹേ സോമോ രാജ സംഭവതി. സോമോ രാജ ചന്ദ്രനുണ്ടാകുന്നു എന്നാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവൻ ഇവിടെ ഭൂമിയിലിരുന്ന് ഈ ഭാവനയോടുകൂടി അഗ്നിഹോത്രം ചെയ്യുമ്പോൾ എങ്ങനെ ചന്ദ്രനുണ്ടാകുന്നു? ചന്ദ്രൻ നേരത്തെ തന്നെ അവിടെ ഉണ്ടല്ലോ. അതുകൂടെ പറയുന്ന എന്താണോ, അഗ്നിഹോത്രാഹൂതി സമവായിന്യ സൂക്ഷ്മ ശ്രദ്ധശബ്ദവാച്യ ആപോ ദുലോകമനുപ്രവിശ്യ ചാന്ദ്രം കാര്യം ആരഭന്തേ. ആഹൂതിരൂപേണ കർമ്മണ ആകൃഷ്ട ശ്രദ്ധ അപ്സമവായിനോ ദുലോകം അനുപ്രവിശ്യ സോമഭൂതാഭവന്തി. അതിന് അതിന്റെ വ്യാഖ്യാനത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്താണോ, സോമഭൂതാഹ തത് സമീപസ്ഥം ശരീരം പ്രാപ്യ തസ്വരൂപാ ഇത്തരത്തഹ. ഒരു ജീവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജീവൻ എന്താകുന്നു? പാർത്ഥിവമാകുന്നു. അവന്റെ കർമ്മത്തിനനുസരിച്ച് മറ്റു ലോകങ്ങളിലെല്ലാം കറങ്ങി തിരിച്ച് ഈ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് പർജന്യത്തിലേക്ക് അവിടെ നിന്ന് വൃഷ്ടിയിലൂടെ രജസ്സായി സ്ത്രീയിലൂടെ ശിശുവായി ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ പാർത്ഥിവമെന്ന് പറയും. അവൻ പാർത്ഥിവനാണ്. എന്തുകൊണ്ട്? അവൻ ഈ പൃഥ്വിയിലെ സ്ഥൂലമായ ഉപാധികളെ ആ ജീവൻ സ്വീകരിച്ചിരിക്കുന്നു, മൃണ്മയമായ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെയാണ് പറയുന്നത്, സോമോ രാജാഭവതി, ഈ അഗ്നിഹോത്രം ചെയ്യുന്നവൻ ആ സംസ്കാരത്തോടുകൂടി സഞ്ചരിക്കുന്നു. അടുത്ത് പറയും, അവസാനം അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുമ്പോൾ അന്ത്യേഷ്ടി ചെയ്യുന്നവനെങ്ങനെ പോകുന്നു, അന്ത്യേഷ്ടി കർമ്മം ചെയ്യാത്ത സന്യാസി എങ്ങനെ പോകുന്നു, അതെല്ലാം അടുത്ത ഭാഷകാരൻ വളരെ വിശദമായി പറയും. അങ്ങനെ പോകുമ്പോൾ എന്താണ്, ആ ജീവൻ അവന്റെ ഈ ആധ്യാത്മികമായ ഭാവങ്ങൾ അതെല്ലാം വളരെ ഉണർന്ന് അതിന് വിശേഷമായ പരിണാമം സംഭവിക്കുന്നു. സൂക്ഷ്മ, കേവലം ഈ അഗ്നിഹോത്രത്തിൽ നിന്നുണ്ടാകുന്ന എന്തോ ഒരു സൂക്ഷ്മ പരിണാമം സോമോ രാജ ചന്ദ്രനാകുന്നു എന്നല്ല പറയുന്നു. ജീവൻ അവിടെയുണ്ട്, അഗ്നിഹോത്രിയുടെ ജീവനുമുണ്ട്, അതും പോകുന്നുണ്ട്. അഗ്നിഹോത്രിയുടെ ജീവന് ഈ ആധ്യാത്മികമായ ഭാവങ്ങളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട്, ആദ്യ ദൈവികമായ ഭാവങ്ങളുമായിട്ടും ബന്ധമുണ്ടാകുന്നു. ഭാവന അതിനെ സഹായിക്കുന്നു, അതിനാണ് ഭാവന. ഒന്നും വേണ്ട, ഒരു അഗ്നിഹോത്രവും വേണ്ട. മനസ്സുകൊണ്ട് നമുക്ക് സൂര്യനിലെത്താം, ചന്ദ്രനിലെത്താം. സങ്കല്പം സങ്കല്പരൂപത്തിൽ എത്തിച്ചേരുന്നു. ശരീരം പോകുന്നില്ല, ശരീരം പോകേണ്ട കാര്യമില്ല. അവിടെ എത്തിച്ചേരുന്നത് എന്താണ്? ആധ്യാത്മികമായ ഭാവങ്ങളാണ്. മനസ്സ് ആധ്യാത്മികമാണ്, അത് തന്റേതാണ്. വിചാരിക്കും അവിടെ പോയില്ല, പോയെങ്കിൽ അവിടെ ചൂടായിരുന്നില്ല, ദഹിച്ചു പോകാനേ. അങ്ങനെയല്ല, പോകുന്നുണ്ട്. ഈ ആധ്യാത്മികമായ ഭാവങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഭൗതികമായ ഭാവങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാം. ആദ്യ ഭൗതികമായ ഭാവം, അത് പറയും ഞാൻ സങ്കല്പിച്ചതിലും അവിടെ എത്തിയില്ല. സങ്കല്പം എത്തിയല്ലോ, എത്താത്ത എന്താ? ഈ ശരീരമാണ്, അതെത്തത്തില്ല. ഈ സങ്കല്പം എന്താ? ഇത് ജീവന്റെ ആധ്യാത്മിക ഭാവമാണ്. ശരീരം മാത്രമല്ല ജീവൻ എന്ന് പറയുന്നത്, ശരീരവും സങ്കല്പങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ജീവൻ. സങ്കല്പം എത്തിയാൽ ജീവനെത്തി, ശരീരവത്താത്തുകൊണ്ട് പറയുന്നു എന്താണോ, ഞാനവിടെ എത്തിയില്ല, എന്റെ സങ്കല്പ സൂര്യനിലെത്തി ചന്ദ്രനിലെത്തി, പക്ഷെ ഞാൻ എത്തിയില്ല എന്ന് പറയും. സങ്കല്പം എത്തിയതുകൊണ്ട് എത്തിയെന്നും പറയാമല്ലോ, കാരണം ജീവൻ അതുകൂടി ചേർന്നതാണ്. ജീവനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സങ്കല്പമാണ് സ്ഥൂല ശരീരമല്ല. എന്തുകൊണ്ട്? ഈ സ്ഥൂലം നശിച്ചാലും ആ സങ്കല്പം അനുപ്പെടുന്നില്ല. അപ്പൊ ഭൗതികമായി തന്നെ ആധ്യാത്മികമായ ഭാവത്തിൽ ഭാവനയിലൂടെ ജീവൻ എല്ലായിടത്തും എത്തിച്ചേരും. അത് ആധ്യാത്മിക ഭാവത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് സൂക്ഷ്മവും വ്യാപകവുമായതുകൊണ്ടാണ്. അതേ ഭാവന കൊണ്ട് ഈ പരിച്ഛിന്നമായിരിക്കുന്ന ആധ്യാത്മിക ഭാവങ്ങളെ ആദ്യ ദൈവികവുമായി ബന്ധിപ്പിച്ചാലോ? അപ്പൊ ശരിക്കും അവിടെ എത്തിച്ചേരും. ഇവിടെ ഈ സ്ഥൂലമായ ഉപാധി ശരീരത്തിന് തടസ്സമാണ്. ഇവിടെ കേവലം ജീവനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ആധ്യാത്മിക ഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കല്പത്തിൽ നമുക്ക് അവിടെ എത്താൻ കഴിയാതെ ഈ ശരീരം തന്നെ അതിന് തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ അതേ ജീവൻ തന്നെ ആദ്യ ദൈവിക ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ എത്തിച്ചേരും. സോമോ രാജാ സംഭവതി, ആഹൂതിയിൽ നിന്നും ചന്ദ്രനുണ്ടാകുന്നു എന്ന് പറയുന്നതാണ്. അതാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്, ദ്വിലോകം അനുപ്രവേശ്യ. ഭാവനയിൽ ദ്വിലോകമുണ്ട്, ആ ദേവതയുണ്ട്.